പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ അവനെ അറിയുന്നതാണ് നിത്യജീവൻ. നമ്മൾ കർത്താവിനെ അറിയുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമുക്ക് കർത്താവ് പറഞ്ഞ മറ്റൊരു വചനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ എന്റെ സഭയെ പണിയും. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഞാൻ എന്റെ സഭയെ പണിയും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിയുന്ന ഒരു തലത്തിൽ നമ്മൾ ഇന്നലെ മുതൽ കർത്താവിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, പല ഘടകങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ വിശ്വാസം, കർത്താവ് ക്ഷമിച്ച വിധം, കർത്താവ് മറ്റൊരാളെ വിധിക്കാതെ വിട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ അത് നമ്മുടെ വ്യക്തിജീവിതത്തോട് ചേർത്താണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവിന്റെ വിശ്വാസം കാണുമ്പോൾ അതിനെ ദൂരെ നിന്ന് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ എന്നുള്ള തലയത്തിലല്ല. ഇന്ന് നമ്മുടെ ചുറ്റുപാടും കർത്താവിനെ ബഹുമാനിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. മഹാത്മാഗാന്ധി യേശുവിനെ വളരെ ആദരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായില്ല. ഒരാളെ അഭിനന്ദിക്കുന്നതും അദ്ദേഹത്തെ അനുഗമിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കർത്താവിനെ അനുഗമിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് കർത്താവിന്റെ വിശ്വാസത്തെക്കുറിച്ച് കാണുമ്പോഴോ കർത്താവിന്റെ ക്ഷമയുടെ ആകെത്തുകയെക്കുറിച്ച് കാണുമ്പോഴോ കർത്താവ് ആളുകളോടെല്ലാം സൗമനസ്യപൂർവ്വം ഇടപെട്ടതും അവരെ വിധിക്കാതെ വിട്ടതും ഒക്കെ കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തോട് താരതമ്യം ചെയ്ത് എന്റെ ജീവിതത്തിൽ ഇത് എത്രയോ കുറവാണ്, കർത്താവിൻ്റേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്റെ വിശ്വാസം എത്രയോ അല്പവിശ്വാസമാണ്, എനിക്ക് വിശ്വാസമുണ്ടോ എന്നുള്ള തലത്തിൽ പോലും ഒരു സഹോദരൻ ഇന്നലെ ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം സംശയം പറഞ്ഞു. അങ്ങനെ അവനവനെ ജഡ്ജ് ചെയ്യുന്ന, അവനവനെ വിധിക്കുന്ന ഒരു തലത്തിൽ ഈ കാര്യങ്ങൾ കേട്ടാലേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മളെ വിശ്വാസത്തെക്കുറിച്ചും കർത്താവിന്റെ ക്ഷമയെക്കുറിച്ചും മറ്റുള്ളവരെ വിധിക്കാതെ വിടുന്നതിനെക്കുറിച്ചും കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതെത്ര കുറവാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. എന്നാൽ ആ കാര്യങ്ങളെല്ലാം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതും കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുന്നതുമായ ഒരു കാര്യമാണ്. നമ്മൾ ഒറ്റ വ്യക്തികളെന്നുള്ള നിലയിൽ കർത്താവിന്റെ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപരായി നാൾക്ക് നാൾ അങ്ങനെ വർദ്ധിച്ചു വരണം. അത് ശരിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന്റെ ലക്ഷ്യം നമ്മളെ വ്യക്തിപരമായിട്ട് ഒറ്റയൊറ്റ വിശുദ്ധന്മാരായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ല. കർത്താവിന് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം സംബന്ധിച്ച് വേറൊരു ലക്ഷ്യം കൂടെയുണ്ട്. അത് നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റ നിലയിൽ വിശുദ്ധിയിൽ വളരുന്നതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകും. പ്രിയപ്പെട്ടവരെ, ഒരു ഒരു നാട്ടിൻപുറത്ത് ഒരു 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 വലിയൊരു കമ്പനി ഒരിക്കലും വന്ന് കുറെയേറെ സ്ഥലം അക്വയർ ചെയ്തു. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അതിന് ചുറ്റും ഒരു വലിയ മതിൽ കെട്ടി. ഈ നാട്ടുകാർക്ക് ഇതെന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. ആരോ വന്ന് കുറച്ച് സ്ഥലം വാങ്ങിച്ച് അതിന് ചുറ്റും മതിൽ കെട്ടി. ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പം വലിയ യന്ത്രങ്ങൾ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകുന്നു. കുറെ ആളുകൾ അവിടെ ജീവനക്കാരായിട്ട് വന്ന് അതിൻ്റെ അകത്ത് താമസിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ആ കമ്പനി പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്ന് ഒരു ദിവസം ആ കമ്പനിയുടെ അസംബ്ലി ലൈനിൽ നിന്ന് ഒരു വളരെ മനോഹരമായ ഒരു കൊച്ചു കാറ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം ആളുകൾക്ക് മനസ്സിലായി ഇതൊരു കാറുണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. ഈ കാറ് പുറത്തിറക്കാൻ വേണ്ടിയാണ് ഇവരെന്ത് ചെയ്തത്? പല കാര്യങ്ങൾ ചെയ്തു. ഈ സ്ഥലത്ത് വന്ന് സ്ഥലം വാങ്ങിച്ചു, മതിൽ കെട്ടി, കെട്ടിടങ്ങൾ കെട്ടി, ജീവനക്കാർക്കുള്ള പാർപ്പിടങ്ങൾ കെട്ടി, കൂറ്റൻ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് വെച്ചു, പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, ഇലക്ട്രിസിറ്റി കൊടുത്തു, ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒടുവിൽ അതിൽ നിന്ന് വരുന്ന റിസൾട്ട് നോക്കിയിട്ടാണ് ഇതിനായിരുന്നല്ലോ ഈ കാര്യങ്ങളെല്ലാം എന്ന് നമ്മൾ കാണുന്നു. ആട്ടെ, ബൈബിളിലേക്ക് നോക്കുമ്പം പഴയ നിയമത്തിൽ യഹൂദന്മാര് കർത്താവ് വിളിച്ചു, മോശ ന്യായ പ്രമാണം അത് കിട്ടി, കാലത്തികവെങ്കിൽ കർത്താവ് ഭൂമിയിൽ വന്നു, കർത്താവ് ജീവിച്ചു, കടന്നുപോയി, ഇതെല്ലാം ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം എന്താ, വാട്ട് ഇറ്റ് ഈസ്, ഇതിന് ഒരു പർപ്പസ് ഉണ്ടോ? ഇതിന്റെ ലക്ഷ്യമുണ്ടോ? ഈ പലതരത്തിലുള്ള ആർഗ്യുമെന്റ് ഉണ്ട്. ആ ആർഗ്യുമെന്റിൽ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്ന റെസിഡ്യുവൽ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ, ഈ രസാന്തരം പഠിച്ചിട്ടുള്ളവർക്കറിയാം, അവര് ഒരു കുപ്പിക്ക് ഒരു ട്യൂബിന്റെ അകത്ത് ഒരു ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് കുറച്ച് ആസിഡ് ഇടുന്നു, കുറച്ച് എന്തോ ചില കെമിക്കൽ ഇടുന്നു, ഇതെല്ലാം ഇട്ട് കുലുക്കി പല കാര്യങ്ങൾ ചൂടാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അതിന്റെ അകത്ത് അതിന്റെ ഫലമായിട്ട് അടിയിൽ ഒരു സ്വർണത്തിന്റെ തരി തെളിയുമ്പം അന്നേരമാണ് മനസ്സിലാകുന്നത്, ഈ അടിത്തട്ടിൽ അടിഞ്ഞ ആ സ്വർണത്തിന്റെ തരി കിട്ടാൻ വേണ്ടിയാണ് ഈ പണി മുഴുവൻ ചെയ്തത് എന്നുള്ള കാര്യം അന്നേരമാണ് മനസ്സിലാകുന്നത്. ആ റെസിഡ്യുവിൽ, ഒടുവിലത്തെ ആ റിസൾട്ടിൽ എന്ത് കിട്ടുന്നോ അതിനുവേണ്ടിയായിരുന്നു ഇത് മുഴുവൻ. അതാണ് ഈ റെസിഡ്യുവൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ബൈബിളിനെ മുഴുവൻ നോക്കിയിട്ട് അത് ആത്യന്തികമായിട്ട് ഇതെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത്, ഇതെന്തിലേക്കാ ലക്ഷ്യം വെക്കുന്നത്, അത് നമ്മൾ അതിന്റെ ഒടുവിലാണ്, ആ പരീക്ഷണത്തിന്റെ ഒടുവിൽ ആ ടെസ്റ്റ് ട്യൂബിന്റെ അടിയിൽ അടിയുന്ന ആ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇതിനായിരുന്നല്ലോ എന്ന് മനസ്സിലാകുന്ന പോലെ ഈ ബൈബിളിന്റെ ഏറ്റവും ഒടുവിലത്തെ താളിലേക്ക് നോക്കുക. അവിടെ ചെല്ലുമ്പോഴാണ് കർത്താവ് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം കിട്ടുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. നോക്കുക, ബൈബിളിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒടുവിൽ കർത്താവിന്റെ കാന്തയായിട്ടുള്ള മണവാട്ടിയായിട്ടൊരാളെ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അത് അതിന്റെ അവസാനത്തെ റിസൾട്ടാണ്. ഈ ചെയ്ത കാര്യങ്ങളുടെ എല്ലാം പർപ്പസ് അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു ലക്ഷ്യമല്ല, ഇല്ലാതെയല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ കാര്യങ്ങളിലൂടെ എല്ലാം ദൈവം എന്താ ലക്ഷ്യം വെക്കുന്നത്? നമ്മളെ കുറച്ചു പേരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഈ പരിപാടിയൊക്കെ. നമ്മൾ ചിലത് അങ്ങനെ കാണുന്നു, എന്നെ നരകത്തിൽ നിന്ന് ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്ത്. അങ്ങനല്ല, ദൈവത്തിന്റെ ഈ ഹോൾ പർപ്പസ്, അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ആത്യന്തിക ലക്ഷ്യം തന്റെ പുത്രനൊരു കാന്ത വേണം, തന്റെ പുത്രനൊരു മണവാട്ടി വേണം. ആ മണവാട്ടി, ആ കാന്ത എന്ന് പറയുന്നത് ഏതാണ്? ബൈബിൾ അറിയാമെന്ന് നമുക്കറിയാം, ദൈവസഭയാണ്. ദൈവസഭയാണ് ആ കാന്ത മണവാട്ടി. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച ആ വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോ അവിടെ ഇതാ കർത്താവ് പറയുന്നു, ഞാന് എന്റെ സഭയെ പണിയും. സഭയാണ് കാന്ത എന്ന് പറയുന്നു, മണവാട്ടി എന്ന് പറയുന്നു. അപ്പൊ ആ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. സഭ, അതിനെക്കുറിച്ചാണ് ഈ രണ്ട് സെഷനിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒറ്റ വ്യക്തികളായിട്ട് വിശുദ്ധരായിട്ട് നിർത്തുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. മറിച്ച് ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ കൂട്ടി ഒരു സഭ പണിയുക, ഇതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. ഇവിടെ ദൈവത്തിന്റെ സഭ പണിയുന്നത്, ഇവിടെയുള്ള മൂപ്പന്മാരല്ല ദൈവത്തിന്റെ സഭ പണിയുന്നു. ആരാ സഭ പണിയുന്നത്? ഞാൻ എന്റെ സഭയെ പണിയും. നോക്ക്, എത്ര വ്യക്തതയോടെയും ഗൗരവത്തോടെയും വളരെ അതോറിറ്റേറ്റീവുമായിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും. കർത്താവാണ് ഇതിനെ പണിയുന്നത്. കർത്താവ് പണിയുന്ന ഈ സഭ, നമുക്കൊരു ഈ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഇല്ലെങ്കിൽ ആകപ്പാടെ ഇത് ഏതാണ്ടോ പുക പോലെല്ലാം തോന്നും. ഈ സഭ എന്ന് പറയുന്നു, റോമൻ കത്തോലിക്ക സഭ പറയുന്നു, അവരാ തിരുസഭ എന്ന് പറയുന്നു, എല്ലാവരും പറയുന്നു ഞങ്ങളാ സഭ എന്ന് പറയും, നമ്മളും പറയുന്നു നമ്മളാ സഭ എന്ന് പറയുന്നു. ഏതാ സഭ? എന്താ സഭ? ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം? നമ്മൾ ഏത് സഭയുടെ ഭാഗമായിട്ടാണ് നിൽക്കേണ്ടത്? സഭയിൽ നമ്മുടെ റോൾ എന്താ? അവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? എന്താണ് ദൈവം നമ്മുടെ സഭയിലുള്ള നമ്മുടെ പങ്കാളിത്തം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളെ പോലെ ഇങ്ങനെ അങ്ങ് പോകും. പട്ടം പറത്തുമ്പോൾ അതിനൊരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അങ്ങോട്ട് പോയി കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്ന പോലെ പല ആളുകൾക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയില്ല. പ്രത്യേകിച്ചും ഈ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കപ്പെട്ട് ഈ കർത്താവിനെ അറിഞ്ഞു വരുന്ന പാവപ്പെട്ട മനുഷ്യര്, സത്യത്തെ അവരെന്തോ ചെയ്യും. എല്ലാവരും പറയുന്നു ഞങ്ങളാ സഭ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നു, എല്ലാവരും പല പല കാര്യങ്ങൾ. ആ പാവം മനുഷ്യരെന്ത് ചെയ്യും? ഒരു വ്യക്തതയില്ല ആളുകൾക്ക്, എവിടാ പോകേണ്ടത്, എന്താണ് സഭയെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തന്നെ ഇവിടെ സഭയായിട്ടോ കൂടിയിരിക്കുന്നു, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ കൂട്ടമായിട്ടോ കൂടിയിരിക്കുന്നു. ഒരാൾ നമ്മളോട് ചോദിക്കുക, നിങ്ങളാണ് സഭയെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ഒക്കുന്നത്? ഞങ്ങളുമല്ലേ, ഞങ്ങളുമല്ലേ? ആട്ടെ ഈ സഭയിൽ നിങ്ങളുടെ റോൾ എന്താ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്കൊരു വ്യക്തതയുണ്ടാവണം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ പങ്ക് നമ്മൾ ഇതിനുവേണ്ടിയാണ് വേർതിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു അവധി കിട്ടിയപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുഴുവൻ ആ അവധി ദിവസങ്ങൾ ഇവിടെയാണ് ചെലവഴിക്കുന്നത്, സഭയിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, എന്താ ദൈവം നമ്മൾ സഭയായി പണിയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം. ഈ രണ്ട് സെഷൻ കൊണ്ട് അതിനെക്കുറിച്ചൊരു ഒരു ചെറിയ ധാരണയെങ്കിലും നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതുപോലെ നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അല്പം ചരിത്രവും അല്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ചില കാര്യങ്ങളും ഒക്കെ ചേർത്ത് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇൻഡിവിഡ്വൽ എന്നുള്ള നിലയിൽ നമുക്ക് അത്ര പ്രസക്തിയില്ല എന്ന് തോന്നിയാലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും. കർത്താവ് സഭയെ പണിയുന്നതിനെക്കുറിച്ച് സഭായുഗം ആരംഭിച്ച സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. സഭയുടെ സഭായുഗം ആരംഭിച്ചത് എവിടെയാണ്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. അവിടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വരികയും അവിടെയാണ് അത് ആരംഭിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല, ആ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം കണ്ടോ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞപ്പോ കർത്താവാണ് രക്ഷിക്കപ്പെടുന്ന ആളുകളെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കും. അപ്പൊ സഭയിലുള്ളവരാരാ? സഭയിലുള്ളവര് ഓ ഞാന് ഇന്ന ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത്, അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാ, ഞാനും സഭയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഈ വചനമനുസരിച്ച് ശരിയാകുകയില്ല. സഭ ആരെയാ കൂട്ടിച്ചേർത്ത്? രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടുന്നവരാണ് സഭയുടെ ഭാഗം. ഈ വാക്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സഭയെന്ന് പറയുന്നത് ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു പെന്തക്കോസ് നാളിൽ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഈ രംഗം മുതൽ ഇനി കർത്താവിന്റെ 2-ാമത്തെ വരവ് വരെ ഈ ലോകത്ത് ഏത് രാജ്യത്തും ഏത് കാലഘട്ടത്തിലും കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക, രക്ഷിക്കപ്പെടുന്ന ആ ഒരവസ്ഥയിലേക്ക് വരുന്ന എല്ലാവരും എന്താണ്? സഭയുടെ ഭാഗമാണ്. അതാണ് നമ്മൾ കണ്ടത്, സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ചിലർ പറയും, നിങ്ങളുടെ സഭാ രജിസ്റ്ററിൽ എന്റെ പേരോട് ഒന്ന് ചേർക്കണേ. ഒരു സഹോദരൻ ഇന്നാളി വന്നപ്പോൾ പറഞ്ഞു, ബ്രദറെ എന്റെ പേരും എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൂടെ ഒന്ന് കുറിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ ഇവിടെ അങ്ങനെ കുറിക്കുന്ന ഒരു രജിസ്റ്റർ ഒന്നുമില്ല. അപ്പോ ചിലരുടെ വിചാരം ഈ രജിസ്റ്ററിൽ പേര് ചേർക്കുന്നിടത്താണ്. അങ്ങനെയല്ല, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ആ പെന്തക്കോസ് നാള് മുതൽ ഇനിയും കർത്താവിന്റെ 2-ാം വരവ് വരെ എവിടൊക്കെ ആരൊക്കെ ഏതൊക്കെ രംഗങ്ങളിൽ കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് മുമ്പാകെ സമർപ്പിച്ചോ അവരാണ് രക്ഷിക്കപ്പെട്ട് സഭയുടെ ഭാഗമായും സഭയുടെ അംഗങ്ങളായും തീരുന്നത്. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോ അപ്പൊ പിന്നെ നമ്മൾ ഈ പ്രാദേശികമായിട്ടൊരു സഭയായിട്ട് കൂടി വരുന്നതിന്റെ അർത്ഥം എന്താണ്? സഭ രണ്ട് തരത്തിലുണ്ട്. സഭ ഒന്ന് യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രാദേശികമായ കൂട്ടം എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലാണ് ബൈബിളിൽ ആദ്യമായിട്ട് സഭ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് കർത്താവ് സഭ എന്നൊരു വാക്ക് പറയുന്നത് നമ്മൾ ഇന്ന് വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് സഭ എന്ന് നമ്മൾ ആദ്യം കാണുന്നു, കർത്താവ് പറഞ്ഞു കാണുന്നു. എന്നാൽ കർത്താവ് അതിനെ തുടർന്ന് പിന്നീട് സഭയെന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, അത് 18-ാമത്തെ അധ്യായമാണ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോടറിയിക്കുക, സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പ്രജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അങ്ങനെ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിനും എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത് പറഞ്ഞ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 17 മുതൽ പറഞ്ഞ ആ കാര്യം എന്ന് പറയുന്നത് എന്താ? അത് ഒരു പ്രാദേശിക സഭയാണ്. അപ്പൊ സഭ നോക്കുക, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞതും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതും ആ സഭ ഏതാണ്? യൂണിവേഴ്സൽ ചർച്ച് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിനെ സാർവദേശീയ സാർവകാലിക സഭ എന്ന് നമുക്ക് പറയാം. അതിൽ ആരൊക്കെ അംഗങ്ങൾ? സത്യത്തെ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ അവരെയെല്ലാം കണ്ടിട്ടില്ല. എന്നാൽ കർത്താവിനറിയാം, കർത്താവാണ് അവരെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കർത്താവിനറിയാം. താന് ആ പെന്തക്കോസ് നാളിൽ അവിടം തുടങ്ങി തന്റെ 2-ാം വരവ് വരെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ കാലത്ത് കർത്താവിനെ നാഥനായിട്ട് സ്വീകരിച്ചോ അവരൊക്കെയും ഈ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമാണ്. എന്നാൽ അങ്ങനെ ഒരു യൂണിവേഴ്സൽ ചർച്ച് കൊണ്ട് കർത്താവ് തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് 18-ാം അധ്യായത്തിലേക്ക് വന്നപ്പം അവിടെ ഒരു പ്രാദേശിക സഭയെക്കുറിച്ച് പറഞ്ഞത്. പ്രാദേശിക സഭയെക്കുറിച്ചാണ് അത് പറയുന്നത് എന്ന് നമുക്ക് എങ്ങനെയറിയാം? ആ കോണ്ടസ്റ്റിൽ നിന്ന് നമുക്കറിയാം. 15 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. നിന്റെ ഒരു സഹോദരൻ ഒരു തെറ്റുപറ്റിയാൽ അവനെ പോയി തിരുത്തുന്നതും രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വന്ന് അവനോട് ചേർന്ന് സംസാരിക്കുന്നതും അവനെ തിരുത്താൻ ശ്രമിക്കുന്നതും അവനത് തിരുത്തിയാൽ അവനെ അംഗീകരിക്കണം, തിരുത്തിയില്ലെങ്കിൽ അവനെ പുറത്താക്കണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നിങ്ങൾ 2-ോ 3-ോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും, 2-ോ 3-ോ പേർ കൂടി വരുന്നിടം എന്ന് പറയുമ്പം ഒരു പരിമിതിയാണ്. യൂണിവേഴ്സൽ ചർച്ചിന് ഒരു പരിമിതിയില്ല. സാർവദേശീയ സാർവ ലോകത്തിലുള്ള ആ സഭ, സാർവകാലികമായ ആ സഭയുണ്ടല്ലോ, ആ സഭയ്ക്ക് ഒരു പരിമിതിയില്ല. ഇവിടെ രക്ഷിക്കപ്പെടുന്ന ആളിനും, കേരളത്തെ രക്ഷിക്കപ്പെടുന്ന ആളിനും, അമേരിക്കയെ രക്ഷിക്കപ്പെടുന്ന ആളിനും, 1-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ട ആളിനും, 20-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ട ആളിനും എല്ലാം ഇതിന്റെ ഭാഗമായി തീരാം. പക്ഷെ പ്രായോഗിക തലത്തിൽ ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? പ്രായോഗിക തലത്തിൽ ഈ യൂണിവേഴ്സൽ ചർച്ച് ഉണ്ട്, പക്ഷെ അതിനെ ഒരു പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചാലേ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഇതുമായി ബന്ധപ്പെടാൻ ഒക്കുള്ളൂ. നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ ദൈവത്തെ പോലല്ല, നമ്മൾ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും പരിമിതിക്കകത്താ ജീവിക്കുന്നു. സ്ഥലകാലം എന്നൊരു പരിമിതിക്കകത്താ. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് അരയോഗകുന്നിൽ പ്രസംഗിച്ചപ്പോൾ പറയുന്നുണ്ടല്ലോ, അവൻ നമുക്ക് ചുറ്റും കാലത്തിന്റെയും സമയത്തിന്റെയും ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിനകത്താ നമുക്കിപ്പം ഇവിടെ ആയിരിക്കാനേ ഒക്കുള്ളൂ. നാളെ എനിക്ക് ഞാനായിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടൊക്കെ ഉള്ളൂ. ഒരേ സമയം ഇവിടെയും ഇപ്പൊ കോട്ടയത്ത് നടക്കുന്ന സഭായോഗത്തിലും കൂടെ ഒരേ സമയം എനിക്ക് പങ്കെടുക്കാനൊക്കെയില്ല. കാര്യം ഞാനൊരു മനുഷ്യനാ, എനിക്കൊരു പരിമിതിയുണ്ട്, സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ഒരു പരിമിതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ. പക്ഷേ അങ്ങനെ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നാൽ പ്രായോഗിക തലത്തിൽ നമുക്ക് ഒരു സഭയുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അത് കഴിയാതെ പോകും. അതുകൊണ്ടാണ് ദൈവം ഒരു പ്രാദേശികമായിട്ട് യൂണിവേഴ്സൽ ചർച്ചിന്റെ ഒരു പ്രാദേശിക പ്രത്യക്ഷത, ഒരു ലോക്കൽ ചർച്ച്, അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് നമ്മൾ ഒരു പ്രാദേശിക സഭയെക്കുറിച്ച് കാണുന്നത്. നിങ്ങൾ കൂടി വരുന്നിടത്ത്, അതൊരു പരിമിതിയാണ്. കൂടി വരുന്നത് ഒരു സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ഒരു പരിമിതിക്കകത്ത് നിൽക്കുമ്പോൾ അതിനെയും കർത്താവ് സഭ എന്ന് പറയുന്നു. ഇത് നമുക്ക് മനസ്സിലാകാൻ സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ദൈവദാസനാണ് ഇത് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ദാഹിക്കുമ്പോൾ എന്താ വേണം? വെള്ളം കുടിക്കണം. നമുക്കും അങ്ങനെ തന്നെ അല്ലേ? സാധു സുന്ദർ സിംഗിന് മാത്രമല്ല, നമുക്കും ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം. പക്ഷെ വെള്ളം ഈ ലോകത്ത് എവിടെ ഉണ്ട്? വെള്ളം എവിടെല്ലാം ഉണ്ട്? സമുദ്രത്തിലെ വെള്ളം ഉപ്പുവെള്ളം അത് പൊക്കോട്ടെ, ബാക്കി തടാകത്തിലും നദിയിലും ഓ കിണറ്റിലും ഒക്കെയും വെള്ളമുണ്ട്. പക്ഷെ ഈ വെള്ളം അവിടെല്ലാം ഉണ്ട്, എനിക്കത് കുടിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ദാഹം ഉണ്ടെങ്കിൽ നേരെ തടാകത്തിൽ പോയി അവിടെ ചെന്ന് ആ വെള്ളം നക്കി കുടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. കിണറ്റിൽ പോയി ആ മുങ്ങി വെള്ളം കുടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. നമ്മൾ ഈ തടാകത്തിലോ നദിയിലോ കിണറ്റിലോ ഉള്ള വെള്ളം എടുത്ത് ഒരു കപ്പിനകത്തെടുത്ത് ആ കപ്പിൽ നിന്നാണ് കുടിക്കുന്നത്. മനസ്സിലായോ? യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത് ഈ തടാകത്തിലും നദിയിലും കിണറ്റിലും എല്ലാം കിടക്കുന്ന വെള്ളം പോലെ. ലോക്കൽ ചർച്ച്, പ്രാദേശിക സഭ എന്ന് പറയുന്നതോ ഈ കപ്പിനകത്തുള്ള വെള്ളം പോലെ. എന്ന് വെച്ചാൽ കപ്പിനകത്തെ വെള്ളത്തിനൊരു പരിമിതിയുണ്ട്. ആ കപ്പിന്റെ ആ വൃത്തത്തിനുള്ളിലാണ് ആ വെള്ളമായിരിക്കുന്നത്. പക്ഷേ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് ദാഹം തീരണമെങ്കിൽ നമുക്ക് ഈ പരിമിതിക്കകത്തുനിന്ന് കുടിച്ചാലേ പറ്റുള്ളൂ. ഈ കപ്പിനകത്തുനിന്ന് കുടിച്ചാലേ പ്രായോഗികമായിട്ട് നമ്മുടെ ദാഹം തീരുള്ളൂ. അല്ലാതെ യൂണിവേഴ്സൽ ചർച്ച് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദാഹം തീരുകയില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിലയിൽ ഒരു പ്രാദേശിക സഭയുടെ ഭാഗമായിട്ട് നമ്മളായിരിക്കണം എന്ന് പറയുന്നു. ചില ആളുകൾക്ക് ഇതിന്റെ അകത്തൊരു തൃപ്തിയില്ല. ചിലർ പറയും, ചിലപ്പോ ചില ഞായറാഴ്ചകളിൽ ചില സഹോദരന്മാര് സന്ദർശകരായിട്ട് വരും, അവരോട് ചോദിക്കും, ബ്രദറെ നിങ്ങൾ എവിടാ? ഓ, ഞാന് യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമാണ്, ഒരാഴ്ച ഇവിടെ കണ്ടു, ഓ അടുത്ത ആഴ്ച വേറൊടത്ത് കണ്ടു, മറ്റേ ആഴ്ച വേറൊടത്ത് കണ്ടു, എനിക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം പോകും. അവരുടെ ചിന്ത അങ്ങനെയാ. പക്ഷെ അങ്ങ് അതൊരു ചതിയാണ്. സത്യത്തിൽ ആ ആളിന് ഒരു സഭയുടെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാനായിട്ടുള്ള മടിയുള്ളത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊരു ഒരു വഞ്ചനയിൽ അകപ്പെട്ടു പോയതാണ്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ഒരു യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമായിട്ടിരിക്കുന്ന നമ്മൾ ഒരു പ്രാദേശിക സഭയുടെ ഭാഗമായിട്ടും ഇരിക്കണം. ഈ ലോകത്ത് ആർക്കെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ ഭാഗമായിട്ടിരിക്കണ്ട എന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതാരായിരുന്നു? അത് ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസായിരുന്നു. കാരണം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അദ്ദേഹം വളരെ വെളിപ്പാടുകളുള്ള ആളായിരുന്നു, വെളിപ്പാടുകളുള്ള ആള്. അതുപോലെ ദൈവം ഈ പുതിയ നിയമസഭ സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അറിയിച്ച ഒരു ദൈവദാസൻ. അങ്ങനെയൊക്കെയുള്ള ഈ പൗലോസിനെ, ശൗലെന്ന് പറയുന്ന ഈ പൗലോസിനെ, അവൻ രക്ഷിക്കപ്പെട്ട് യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് നമ്മൾ ആ ഭാഗം കാണുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ ഈ ശൗലെത്തിയപ്പം, നീ ആരാകുന്നു കർത്താവേ? അവന്റെ ചുറ്റും ഒരു വെളിച്ചം മിന്നി, അവൻ നിലത്ത് വീണു. അവൻ കർത്താവിനോട് രണ്ട് ചോദ്യം ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം നമ്മൾ മാത്രം വായിച്ചാൽ അവിടെ പൗലോസ് ഒരു ചോദ്യം ചോദിച്ചതായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ പൗലോസ് ഈ സംഭവം സംബന്ധിച്ച് പിന്നെ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവിടെ ഇതാ 7-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും രണ്ടും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ പൗലോസ് ശൗല് രണ്ട് ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു. അതിന്റെ 8-ാം വാക്യം കർത്താവേ നീ ആ, ഇതാണ് ആദ്യത്തെ ചോദ്യം. 2-ാം ചോദ്യം കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് താന് രക്ഷിക്കപ്പെട്ട ആ കർത്താവിനെ കണ്ടുമുട്ടി ആ രംഗത്ത് താൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാ, നീ ആരാണ് കർത്താവ്? സത്യത്തിൽ ഈ പൗലോസിന്റെ ജീവിതം മുഴുവൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള അന്വേഷണമായിരുന്നില്ലേ? നീ ആരാണ്? കർത്താവിനെ അറിഞ്ഞു. ദമസ്കോസിന്റെ പടിവാതത്തിൽ വെച്ച് കർത്താവിനെ കണ്ടു, കർത്താവുമായിട്ടൊരു മുഖാമുഖം ഉണ്ടായി, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ രക്ഷിക്കപ്പെട്ടു. പക്ഷേ അവിടെ കൊണ്ട് കാര്യം അവസാനിച്ചില്ല. താൻ ചോദിക്കുക, കർത്താവെ നീ ആരാ? പൗലോസിന്റെ ജീവിതം മുഴുവൻ കർത്താവെ നീ ആരാ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ്. താൻ ആത്മീയമായ ഓരോ പുതിയ അനുഭവങ്ങളിലേക്ക് നടത്തപ്പെടുമ്പോഴും കർത്താവിനെ കുറച്ചുകൂടെ അറിയുക. നമ്മൾ തീമായിട്ട് വെച്ചിരിക്കുന്ന ഈ വാക്യം തന്നെ നോക്കുക. അവിടെ ഫിലിപ്പർ കെഴുതി ലേഖനമായപ്പോഴേക്കും അദ്ദേഹം വളരെ പക്വതയെത്തി. അപ്പോഴും അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ? കർത്താവിനെ എനിക്ക് അറിയേണ്ടതിന്. അപ്പോഴും അറിഞ്ഞു തീർന്നിട്ടില്ല. നിരന്തരം കർത്താവേ നീ ആരാ, നിന്നെ എനിക്ക് അറിയണം. അതുപോലെ തന്നെ 2-ാം കാര്യം ഞാൻ എന്തോ ചെയ്യണം. ഈ രണ്ട് ചോദ്യങ്ങൾ ശൗല പൗലോസ് കർത്താവിനോട് ചോദിച്ചപ്പോ കർത്താവ് എന്തോ ചെയ്തു. കർത്താവ് അവനോട് പറഞ്ഞു, മോനെ നീ ഇപ്പൊ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമായി തീർന്നു, ഇനി നീ നിന്റെ വഴിക്ക് പൊക്കോ എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താ ചെയ്തത് നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം. പ്രിയപ്പെട്ടവരെ, ദമസ്കോസിലെ പ്രാദേശിക സഭയിലേക്ക് പൗലോസിനെ നയിക്കുക കർത്താവ് ചെയ്യുന്നു. അവനോട് പറഞ്ഞു, അവനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇതാ അനന്യാസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ കാണാനായിട്ട് വരുന്നു. ഈ അനന്യാസ് ആരാ നമുക്ക് അറിഞ്ഞുകൂടാ. ചില കഥാപാത്രങ്ങളുണ്ട്, ഇവരെ ഒരു കാറ്റുപോലെ വന്ന് അവരുടെ ഒരു ശുശ്രൂഷ നിർവഹിച്ച് അങ്ങ് അപ്രത്യക്ഷരാകും എന്ന് പറഞ്ഞതുപോലെ ഒരു സഹോദരനാണ് ഈ അനന്യാസ്. ദമസ്കോസിലെ ശിഷ്യന്മാരുടെ ചെറിയ പ്രാദേശിക സഭയിലെ ഒരു അംഗമോ മറ്റോ ആണ് ഇദ്ദേഹം. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ പോയി ഈ ശൗലെന്ന് പറഞ്ഞൊരുത്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവന് വേണ്ടി ചെന്ന് അവനോട് കാര്യങ്ങൾ പറയുകയും അവനെ സ്നാനപ്പെടുത്തുകയും അവനെ ഈ വഴിയിലേക്ക് കൊണ്ടുവരികയും ദമസ്കോസിലെ ആ പ്രാദേശിക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവനെ കൊണ്ടുവരികയൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞ് അനന്യാസിനെ നിയോഗിക്കുന്നു. അനന്യാസ് പറഞ്ഞു, കർത്താവ് വലിയ പാടാ, ഞാനൊരു പാവ മനുഷ്യനാണ്, ഇതൊക്കെ വേണ്ട പോലെ ഒന്നും പറഞ്ഞു പിടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. ശൗലാരാ? ഷൗൽ എന്ന് പറയുന്ന അന്ന് ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനാ. ഇന്നത്തെ നമുക്ക് ഒരു തിയോളജിയിൽ ഒരു ഡോക്ടറേറ്റ് ഉള്ള അല്ലെ ഒരു പോസ്റ്റ് ഡോക്ടറൽ ബിരുദമുള്ള ഒരാളിന് തുല്യമായ ഒരാളാണ് ഇദ്ദേഹം ഷൗൽ. അദ്ദേഹത്തോട് പോയി ഞാൻ ആത്മീയ കാര്യം പറയാനോ? അനന്യാസിനോട് കർത്താവ് പറഞ്ഞു നീ പോ. അനന്യാസ് അവിടെ ചെന്നു. പക്ഷേ കർത്താവിൽ നിന്ന് രണ്ടാമതും ഒരു ശബ്ദം ഉണ്ടായപ്പോ അനന്യാസ് പിന്നെ മടിച്ചു നിന്നില്ല. താന് അവിടെ ചെന്നിട്ട് പൗലോസിനെ കണ്ട് പറയുന്നിടത്ത് നമ്മൾ പലപ്പോഴും അതിന്റെ 17-ാമത്തെ വാക്യം 9:17 അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച് ശൗലേ സഹോദര ബ്രദർ. നോക്ക് ശൗൽ അന്തം വിട്ട് കാണും, ഇതാരാണ് എന്നെ ബ്രദർ എന്ന് വിളിക്കുക? കാരണം അതുവരെ അങ്ങനെ ഒരു സംബോധന ശൗല് കേട്ടിട്ടില്ല. സഹോദര, ആരെയാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? അനന്യാസ് എന്ന് പറയുന്ന ഒരു കൊച്ചൊരാൾ വലിയവനായ ശൗലിനെ കയറി സഹോദര എന്ന് വിളിക്കാൻ എന്തൊരു വലിയ ചങ്കൂറ്റമാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും അനന്യാസ് ഒരു ചെറിയ ആളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാലും എന്തൊരു ചങ്കൂറ്റമുള്ള മനുഷ്യനാണ്. ചെന്ന് പൗലോസിനെ കണ്ട് ശൗലിനെ കണ്ട് സഹോദര എന്ന് വിളിക്കുമ്പം ആ സാഹോദര്യ ബന്ധത്തിലേക്ക് ശൗലിനെ കൊണ്ടുവരിക ചെയ്യുന്നു. തുടർന്ന് ദമസ്കോസിലെ ആ പ്രാദേശിക സഭയിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നു. അവിടെ ദമസ്കോസിൽ വന്നു, ആ കൂട്ടത്തോട് ചേർന്നു. അവിടെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ആ പ്രാദേശിക സഭയ്ക്ക് അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾ കാണും. പക്ഷേ ദൈവത്തെ അറിഞ്ഞ ശൗലിന് പൗലോസിന് മനസ്സിലായി, ഞാൻ വലിയ കഴിവുള്ള ആളൊക്കെ ആയിരിക്കും, ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനൊക്കെ ആയിരിക്കും, പക്ഷേ ദൈവത്തിന് എന്നെ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമാണ്, എനിക്കൊത്തിരി അറിവുണ്ടെന്നും പറഞ്ഞ് ഈ ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഞാൻ ഒന്നാമത് നുറുങ്ങപ്പെടണം. നുറുക്കപ്പെടുന്ന ആളുകളെ വ്യക്തികളെ നുറുക്കുന്ന പാഠശാല ഏതാ? ഒന്ന് കുടുംബവും രണ്ട് സഭയുമാണ്, സഭയാണ്.